Praise the Lord. ബലം യഹോവയിൽ ഉള്ളവൻ ഭാഗ്യവാൻ എന്നരുളിയ സ്വർഗീയ പിതാവിന്റെ നാമത്തിൽ കേൾവിക്കാരായ ഏവരെയും ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഐസായ ചാപ്റ്റർ 61:7. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. ഗോഡ് ഹു ചേഞ്ചസ് ഹ്യൂമിലിയേഷൻ, ലജ്ജ ഇല്ലാതാക്കുന്ന ദൈവം. ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക് ആശ്വാസമായിരുന്നു ആ അമേരിക്കൻ യുവാവ്. ഒരിക്കൽ നിരാശനായ ഒരുവൻ ഈ യുവാവിനോട് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ലജ്ജയുടെയും നാണക്കേടുകളുടെയും തീവ്രമായ സങ്കടകഥ പറഞ്ഞു. കഥ തീർന്നപ്പോൾ അമേരിക്കൻ യുവാവ് നിരാശയിലായ യുവാവിനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ മുറിയിൽ തൂക്കിയിട്ട ഒരു ചാർട്ടിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അത് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിൽ രേഖപ്പെടുത്തിയിരുന്ന ഇപ്രകാരമായിരുന്നു: 1831 ബിസിനസ്സിൽ പരാജയം, 35 ഭാര്യയുടെ മരണം, 32 മുതൽ 10 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ തോറ്റു, നാണക്കേട് മൂലം തകർന്നു, എന്നാൽ തളരാതെ വീണ്ടും ജീവിച്ചു, തോൽവിയെ വിജയമാക്കി, 1860 അമേരിക്കൻ പ്രസിഡന്റായി തീർന്നു. വായന തീർന്നപ്പോൾ ആ യുവാവ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പരാജയങ്ങളെ അതിജീവിച്ച ആ അമേരിക്കൻ യുവാവിനെ നോക്കി പുഞ്ചിരിച്ചു. അതെ, ആ അമേരിക്കക്കാരനായിരുന്നു എബ്രഹാം ലിങ്കൺ. ഇന്നത്തെ തലമുറ ഭൂരിപക്ഷവും പ്രതിസന്ധികളുടെ നടുവിൽ പരാജയത്തിന് കീഴടങ്ങുന്നവരാണ്. ആത്മഹത്യാ നിരക്ക് അതുകൊണ്ടാണ് വർദ്ധിക്കുന്നത്. ഇതിൻ്റെ കാരണം പരാജയത്തെ നാം മാനുഷിക കാഴ്ചപ്പാടിലാണ് കാണുന്നത്. യെശയ്യാപ്രവചനം 61:7 പറയുന്നത്, നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടുമെന്നും ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കുമെന്നുമാണ്. വാഗ്ദത്തം തന്ന വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നാണക്കേട് മാറ്റി നിത്യാനന്ദം തരുവാൻ യഹോവ മതിയായവനാണ്. ഉറ്റവരിലും ഉടയവരിലും ലോകത്തിലും ആശ്രയിക്കാതെ ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. ദൈവാശ്രയം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ നാണക്കേടിൻ്റെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുമോ? ദൈവം തിരഞ്ഞെടുത്താൽ അഭിഷേക തൈലം വീഴും. ദൈവം തിരഞ്ഞെടുത്ത അഭിഷേക തൈലം വീണ ദാവീദ് കുടുംബക്കാരുടെ അവഗണന, പരിഹാസം ഇവയേറ്റു. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം യുദ്ധമുഖത്ത് ചെന്നിട്ടും മറ്റുള്ളവർ കേൾക്കെ ലജ്ജിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് വചനത്തിൽ കാണാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, അഭിഷേകം ഉള്ളവനെ നാണം കെട്ടവനാക്കുവാൻ പിശാചിന് എപ്പോഴും ഇഷ്ടമാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. ഇവിടെ ദാവീദ് ഒട്ടും ഭയമില്ലാത്തവനായിരുന്നു. ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ അവന് തോന്നിക്കാണും, പ്രിയ കുഞ്ഞെ, നീ എന്തിനാ ഭയപ്പെടുന്നത്? ആ ഫെലിസ്തീനെ തോൽപ്പിക്കുവാനാ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത്. അഭിഷേക തൈലം വീണ കല്ലും കമണയും നിന്റെ സഞ്ചിയിലുണ്ട്, എടുക്ക്. നിന്നെ നാണം കെടുത്തിയ ഈ ദേശത്ത് തന്നെ ഇരട്ടി പ്രതിഫലം ദൈവം നിനക്ക് തരും. പ്രൈസ് ദ ലോർഡ്. എന്നെയും നിങ്ങളെയും നാണിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന വാക്കുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഇടത്ത് തന്നെ നമ്മളെ മാനിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഇരട്ടി പ്രതിഫലം അവൻ നമുക്ക് തരും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഫെലിസ്ത്യർ അറിയണം. ദേശത്ത് അവൻ മാനിക്കപ്പെട്ടപ്പോൾ ദേശവാസികൾ പാട്ടുപാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 കൊന്നു. അതെ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. വിട്ടുകൊടുക്കുക, നീ ലജ്ജിതനാകുകയില്ല. ശത്രു വരുത്തിയ നാണക്കേട് നിന്റെ ദൈവം തന്നെ നിനക്ക് മാറ്റിത്തരും. മറ്റൊരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് മർക്കോസ് 6:34-43 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞ് തൻ്റെ അടുക്കലെത്തിയ ജനത്തിന് ആത്മീയ ആഹാരം നൽകിയ ഗുരു, വഴിയിൽ ഇവർ തളന്നു വീഴാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് ഭൗതിക ആഹാരം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ഈ സംഭവ സ്ഥലത്ത് രണ്ട് കൂട്ടം ആളുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ. നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നാ പറഞ്ഞു. ഇവരുടെ കയ്യിൽ ആർക്കും കൊടുക്കാനുള്ള ഭൗതിക ആഹാരവുമില്ല, ആത്മീയ ആഹാരവുമില്ല. ഇന്ന് ദൈവവചനം പറയുന്നു എന്ന് അഭിമാനിക്കുന്ന പലരുടെയും കയ്യിൽ ആർക്കും കൊടുക്കാനുള്ള ആത്മീയ ആഹാരവുമില്ല, ഭൗതിക ആഹാരവുമില്ല. എന്നാൽ യേശു പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കുവീൻ. കയ്യിലില്ലാത്തവന് ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയുകയില്ല. നാണക്കേട് അനുഭവിച്ച ശിഷ്യന്മാരിൽ ഒരുവൻ ഈ കൂട്ടത്തിൽ ഒരു ബാലകനെ കണ്ടുപിടിച്ചു. അവൻ്റെ ഭക്ഷണത്തിൻ്റെ നാറ്റമായിരിക്കാം ചിലപ്പോൾ അവനെ അവിടെ എത്തിച്ചത്. കാരണം വളരെ ദിവസങ്ങൾക്ക് മുമ്പ് പൊതിഞ്ഞു കെട്ടിയ എവത്തപ്പവും 5 അപ്പവും 2 മീനുമാ. ഇത് നാറ്റം വെച്ചതായിരിക്കും. അത് അവനോട് ചോദിച്ചപ്പോൾ ആ ബാലനും ഒരു നാണം കേട് വന്നു കാണും. കാരണം ഈ ചോദിച്ചവൻ്റെ കയ്യിൽ ഈ നാറിയ അപ്പം ഞാൻ എങ്ങനെ കൊടുക്കും, മീൻ നാറിയിട്ടുണ്ട്, ഇതെങ്ങനെ കൊടുക്കും. പക്ഷെ അവൻ മടിച്ചില്ല. ചോദിച്ചതും പറഞ്ഞതും എല്ലാം കേട്ടവൻ തൻ്റെ കയ്യിലിരിക്കുന്ന നാറിയ അപ്പവും മീനും ആ ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ ചെയ്തത് അത് നേരെ കൊണ്ട് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ചു നുറുക്കി നൽകിയപ്പോൾ സകലരുടെ നാണം കേട് മാറി. ഇന്നു വരെ അവർ കഴിക്കാത്ത വിധത്തിൽ ഏറ്റവും നല്ല രുചിയുള്ള ആഹാരം, അവരവർക്കിഷ്ടമുള്ള ആഹാരം, വയറ് നിറച്ചവർ കഴിക്കുകയും ശേഷിച്ച് തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ചത് കൊട്ടകളിൽ നിറയ്ക്കുവാനും സാധിച്ചു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നാണം കേട് തോന്നുന്ന വിഷയങ്ങളെ, നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ മറ്റുള്ളവർ പറയുന്ന വിഷയങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുക. ഇന്ന് കൺവെൻഷനുകളും ക്രൂസൈഡുകളും ധ്യാന പ്രസംഗങ്ങളും ഉണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്നില്ല. സുവിശേഷത്തിൻ്റെ ശക്തി പൗലോസ് പറയുന്നത് പോലെ ചോരാതെ സൂക്ഷിക്കേണ്ടത് ഈ കാലത്തിലെ സന്തതികളായ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഈ അവസരത്തിൽ മൊർദെഖായി എസ്തറിന് നൽകിയ ഉപദേശം വളരെ ചിന്തനീയമായി എനിക്ക് തോന്നി. എസ്തറിൻ്റെ പുസ്തകം 4:14 എസ്തർ 4:14. നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇവിടെ യഹൂദജാതിയെ നശിപ്പിക്കുവാൻ ഹാമാൻ തയ്യാറായപ്പോൾ നാല് കാര്യങ്ങളാണ് ജനത്തിൻ്റെ നാണംകേട് മാറ്റുവാൻ എസ്തർ ചെയ്യേണ്ടുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒന്ന്, സമയം. ഈ സമയത്തിനായിട്ടാണല്ലോ നീ ഇവിടെ എത്തിയത്. രണ്ട്, പിതൃഭവനത്തിൻ്റെ നാശം. മൂന്ന്, കാലം. നാല്, സ്ഥാനം. ഈ നാല് കാര്യങ്ങളെ അവളെ ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം നേടുകയായിരുന്നു. പ്രിയരെ, ലോകം വല്ലാത്ത ഒരവസ്ഥയിലായി. ഈ കാലത്ത് നാം എത്തിയിരിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം തൻ്റെ മക്കൾ എന്ന പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ മഹത്വമുള്ള പദവി നഷ്ടമാക്കാതെ ക്രൈസ്തവ ലോകം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക ലാഭം നോക്കുകയല്ല വേണ്ടിയത്, ക്രിസ്തുവിന് വേണ്ടി എത്ര പേരെ എനിക്ക് നേടുവാൻ കഴിയും. യഹൂദജനം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. അതുപോലെ നമുക്കും പ്രാർത്ഥനയോടെ നമ്മുടെ രാജാദി രാജാവിനോട് 2017 പ്രതികൂലങ്ങളായ വിഷയങ്ങളെ, ലജ്ജിപ്പിച്ച വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യഹോവ അനുഗ്രഹിച്ച സന്തതിയെന്ന് പുതുവർഷം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുവാൻ അറിയുവാൻ ഇടയാകട്ടെ. പുതുവർഷം പുതുക്കത്തിൻ്റെ, പുതിയ സന്തോഷത്തിൻ്റെ, പുതിയ കാൽവയ്പോടെ ജനുവരി മാസം ആരംഭിച്ച നിങ്ങൾ തുടർന്നുള്ള മാസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ഞങ്ങൾക്ക് സഹായകനായി എപ്പോഴും കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ലജ്ജിതരാകുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലതും വന്നപ്പോഴും പലപ്പോഴും ഞങ്ങൾ സ്വയം പരിഹാരം കാണാൻ ശ്രമിച്ചു പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. സകല നാറിയ വിഷയങ്ങളെയും ധൈര്യത്തോടെ ദൈവം മുമ്പാകെ ഏൽപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഒരു വിഷയം പോലും ഞങ്ങൾ പരിഹരിക്കാതെ യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ സകല ഭാരങ്ങളെയും യഹോവയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പുതുവർഷം ഞങ്ങൾക്ക് ദാനമായി തന്നു. ഒരു മാസം പിന്നിടുവാൻ ഞങ്ങളെ സഹായിച്ചു. ആ കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഈ കുഞ്ഞുങ്ങളെയെല്ലാം മറച്ചു കൊള്ളണമേ. ശത്രു കാണാതെ അങ്ങ് ഇവരെ സൂക്ഷിക്കണമേ. പുതുവഴി, പുതിയ പദവികൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ സന്തോഷം ഇവർക്ക് നൽകി തുടർന്നും അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.